ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
മൂല്യബോധനം അഥവാ വാല്യൂ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിൽ അധ്യാപകൻ ചോദിച്ചു, ഒരു രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും കള്ളം പറയുമോ? പെട്ടെന്ന് തന്നെ കുട്ടികളെല്ലാം ഒരേ സ്വരത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. 100 രൂപയ്ക്ക് വേണ്ടിയോ? ഇല്ല. ഉത്തരം പെട്ടെന്ന് തന്നെ, അതും ഒരേ സ്വരത്തിൽ. 1000 രൂപയ്ക്ക് വേണ്ടിയോ? ഇല്ല എന്ന ശബ്ദം കേട്ടത് ചില കോണുകളിൽ നിന്ന് മാത്രം, അതും ശക്തി കുറഞ്ഞ ശബ്ദങ്ങൾ. 1000 രൂപയ്ക്ക് വേണ്ടിയാണെങ്കിൽ അല്ലറ ചില്ലറ കള്ളം പറയുന്നതിന് കുഴപ്പമില്ലെന്ന് കുട്ടികൾ തമാശ രൂപേണ പറയുകയും ചെയ്തു. വാസ്തവത്തിൽ പണത്തിന് ഇങ്ങനെയൊരു വലിയ കുഴപ്പമുണ്ട്. ധാർമ്മിക പാഠങ്ങളെപ്പോലും അത് വിലക്കെടുക്കും. പണത്തിന്റെ മൂല്യം കൂടുന്തോറും ധാർമ്മികതയുടെ മൂല്യം കുറയും. അതുകൊണ്ടാണ് 1 രൂപയ്ക്ക് വേണ്ടിയോ 100 രൂപയ്ക്ക് വേണ്ടിയോ കള്ളം പറയില്ലെങ്കിലും 1000 രൂപയ്ക്ക് വേണ്ടി കള്ളം പറയാൻ തോന്നുന്നത്. നമ്മൾ അധ്വാനിച്ച് നേടുന്ന പണം അപഹരിക്കാൻ പോകുന്ന കള്ളനെ സംബന്ധിച്ച് മൂല്യബോധനത്തിന്റെയോ ധാർമ്മികതയുടെയോ ഭാരമില്ല. അവൻ കള്ളനാണ്, മോഷണം തന്നെയാണ് തൊഴിൽ. എന്നാൽ പണം സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന ബാങ്കിൽ തന്നെയാണ് കള്ളൻ ഉള്ളതെങ്കിലോ? അതൊരു പ്രതിസന്ധി തന്നെയാണ്. ഒരു ബാങ്കിന്റെ മാത്രമല്ല, സകലമാന ബാങ്കുകളുടെയും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന പ്രതിസന്ധി. അസാധാരണമായ ഒരു തട്ടിപ്പ് കേസാണ് അത്തരത്തിൽ പത്തനംതിട്ടയിലെ കാനറ ബാങ്കിന്റെ ശാഖയിൽ അടുത്തിടെ നടന്നത്. ബാങ്കിലെ ക്ലാർക്ക് കം ക്യാഷ്യറായ വിജീഷ് എന്നയാൾ ഏതാണ്ട് 8,13,00,000 കവർന്ന കേസ്. ഫെബ്രുവരിയിലാണ് തട്ടിപ്പിനെക്കുറിച്ച് ബാങ്ക് അധികൃതർക്ക് ആദ്യം വിവരം ലഭിക്കുന്നത്. കാനറ ബാങ്കിന്റെ തുമ്പമൺ ബ്രാഞ്ചിലെ ഒരു ജീവനക്കാരന്റെ ഭാര്യയുടെ സ്ഥിരനിക്ഷേപ അക്കൌണ്ടിലെ 970,000 രൂപ പിൻവലിച്ചതായി കണ്ടെത്തുകയായിരുന്നു. ഇക്കാര്യം ജീവനക്കാരൻ പത്തനംതിട്ട 2 ശാഖയിലെ മാനേജരെ അറിയിച്ചു. ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്ന വിജീഷ് തനിക്ക് പിഴവ് പറ്റിയതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. ബാങ്കിന്റെ പാർക്കിംഗ് അക്കൌണ്ടിൽ നിന്നുള്ള പണം തിരികെ നൽകി ഈ പരാതി പരിഹരിച്ചു. തുടർന്ന് ഫെബ്രുവരി 11 ബാങ്ക് അധികൃതർ പരിശോധന തുടങ്ങി. 1 മാസത്തെ പരിശോധന പൂർത്തിയായപ്പോൾ കോടികൾ നഷ്ടമായി എന്ന് വ്യക്തമായി. ഒടുവിൽ പ്രതി മുങ്ങി. 14 മാസത്തിനുള്ളിൽ 191 ഇടപാടുകളിലൂടെയാണ് ഇത്രയും തുക ഇയാൾ തട്ടിയെടുത്ത് എന്ന് അന്വേഷണത്തിൽ മനസ്സിലായത്. കാലാവധി പൂർത്തിയായ നിക്ഷേപങ്ങളും മോട്ടോർ വാഹന അപകട കേസുകളിൽ നഷ്ടപരിഹാരമായി പലരുടെയും അക്കൌണ്ടുകളിലേക്ക് ലഭിച്ച തുകകളും തട്ടിയെടുത്താണ് ഇയാൾ മുങ്ങിയത്. കേരളകൌമുദി പത്രത്തിന്റെ റിപ്പോർട്ടിങ്ങനെയാണ്. നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു വിജീഷ് വർഗീസ്. കമ്പ്യൂട്ടറിന്റെ സർവ്വവിജ്ഞാനകോശം എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ സാങ്കേതികമായി ഒട്ടേറെ കാര്യങ്ങൾ അറിയാവുന്ന ഇയാൾ അപ്രതീക്ഷിതമായി നേവിയിലെ ഉദ്യോഗം മതിയാക്കുകയായിരുന്നു. തുടർന്ന് ബാങ്ക് ടെസ്റ്റ് എഴുതി കനറ ബാങ്കിൽ ജോലിക്ക് കയറി. അത്യുത്സാഹിയും പൂർണ്ണ മനസ്സോടെയും സമയം നോക്കാതെയും ജോലിയിൽ മുഴുകുകയും ചെയ്ത ആളായിരുന്നു വിജീഷ്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ബാങ്കിലെ എല്ലാ ജീവനക്കാരുടെയും പ്രിയപ്പെട്ടവനായി. ഏവർക്കും വിശ്വസിക്കാവുന്ന വിധത്തിൽ എല്ലാവരെയും ജോലിയിൽ സഹായിച്ചു. ആദ്യ ലോക്ഡൌൺ കാലത്തും കൃത്യസമയത്ത് ബാങ്കിലെത്തി. ജോലിക്ക് വരാൻ കഴിയാത്തവരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ സഹായിച്ചു. ബാങ്കിലെ അവരുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് പല വിവരങ്ങളും പറഞ്ഞുകൊടുത്തു. വിജീഷിന്റെ മനസ്സിലെ ചതി തിരിച്ചറിയാൻ കഴിയാതെ വീട്ടിലിരുന്ന പല ബാങ്ക് ജീവനക്കാരും അവരുടെ ഓഫീസ് കമ്പ്യൂട്ടറിൽ നിർണായക വിവരങ്ങൾ സൂക്ഷിച്ചിരുന്നതിന്റെ പാസ്വേഡുകൾ അയാൾക്ക് പറഞ്ഞുകൊടുത്തു. സ്ഥിര നിക്ഷേപകരുടെ അക്കൌണ്ട് വിവരങ്ങൾ മനസ്സിലാക്കി തുക തന്റെയും ഭാര്യയുടെയും അക്കൌണ്ടുകളിലേക്ക് വിജീഷ് മാറ്റിക്കൊണ്ടിരുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ വരെ കമ്പ്യൂട്ടറിലെ പാസ്വേഡുകൾ വിജീഷ് സ്വന്തമാക്കി. ഓരോ കമ്പ്യൂട്ടറിലെയും രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ക്ഷമയോടെ അയാൾ നീങ്ങി. ബാങ്ക് ഇടപാടുകൾ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നതിനൊപ്പം ബാങ്കുകളിൽ സ്ലിപ്പ് എഴുതി സൂക്ഷിക്കാറുമുണ്ട്. സ്ലിപ്പുകൾ മേലധികാരികൾ പാസ്സാക്കേണ്ടതുണ്ട്. ഇങ്ങനെ സ്ലിപ്പുകൾ പാസ്സാക്കാനായി മേലധികാരിയുടെ അടുത്ത് ചെന്ന് നിന്ന് അവരുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങളും പാസ്വേഡുകളും മനസ്സിലാക്കിയാണ് വിജീഷ് തട്ടിപ്പ് മുന്നോട്ട് കൊണ്ടുപോയത്. മറ്റു ജീവനക്കാർ ഉച്ചഭക്ഷണത്തിന് പുറത്തേക്ക് പോകുന്ന സമയങ്ങളിൽ വിജീഷ് ബാങ്കിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. അവരുടെ കമ്പ്യൂട്ടറുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അക്കൌണ്ടുകൾ ക്ലോസ് ചെയ്യുകയുമുണ്ടായി. ബാങ്കിൽ വിജീഷിന് സ്ഥിര നിക്ഷേപത്തിന്റെ ചുമതല നൽകിയിരുന്നു. ദീർഘകാലത്തെ സ്ഥിര നിക്ഷേപ അക്കൌണ്ടിൽ നിന്നും കാലാവധി കഴിഞ്ഞിട്ടും പണം പിൻവലിക്കാതെ കിടക്കുന്ന അക്കൌണ്ടിൽ നിന്നുമാണ് പണം തട്ടിയെടുത്തത്. പരസ്പര വിശ്വാസത്തിന്റെ പേരിലാണ് ഉയർന്ന ഉദ്യോഗസ്ഥർ പോലും വിജീഷിനോട് പാസ്വേഡ് വിവരങ്ങൾ കൈമാറിയത്. എന്നാൽ ആ വിശ്വാസത്തെ ചൂഷണം ചെയ്തായിരുന്നു തട്ടിപ്പ്. പണം, പണത്തോടുള്ള ആർത്തി, വിശ്വാസത്തെ ചൂഷണം ചെയ്യൽ തുടങ്ങിയ മൂല്യബോധനം അവിടെ നിൽക്കട്ടെ. അതിനപ്പുറം എല്ലാം ഓൺലൈനായ ഇക്കാലത്താണ് ഇങ്ങനെയൊരു തട്ടിപ്പ് നടന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. മൊബൈൽ ഇന്റർനെറ്റ് യുഗത്തിൽ എല്ലാം വിരൽത്തുമ്പിൽ അറിയാൻ കഴിയുന്ന സംവിധാനങ്ങൾ ബാങ്കിംഗ് മേഖല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അക്കൌണ്ടുകൾ ഓൺലൈനാക്കുകയും മൊബൈൽ നമ്പർ അക്കൌണ്ടുമായി ലിങ്ക് ചെയ്യുകയും ചെയ്താൽ ഇടപാട് വിവരങ്ങൾ അപ്പപ്പോൾ അറിയാൻ സാധിക്കും. അക്കൌണ്ടിൽ പണം നിക്ഷേപിച്ചാലും പിൻവലിച്ചാലും മൊബൈലിൽ മെസ്സേജ് ലഭിക്കുന്ന കാലം. അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റുകളും മൊബൈലിൽ അറിയാം. എന്നാൽ ഇത്തരം സംവിധാനം ഉപയോഗിക്കുന്ന നിക്ഷേപകന്റെ അക്കൌണ്ടിൽ നിന്ന് അദ്ദേഹം അറിയാതെ പണം പിൻവലിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. അങ്ങനെയല്ലാത്ത എത്ര പേരുണ്ടാകും? പ്രത്യേകിച്ചും ജാഗ്രത വേണ്ടത് പ്രവാസി നിക്ഷേപകർക്കാണ്. ഭാവിയിലേക്ക് പണം സുരക്ഷിതമായി സൂക്ഷിക്കാം എന്നുദ്ദേശിച്ചാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്ക് അടക്കം പോകുന്നത്. എന്നാൽ ചതി ഇങ്ങനെ പല വഴികളിലൂടെ നടക്കുന്നുണ്ട്. നിക്ഷേപകരുടെ പണം നഷ്ടപ്പെടില്ല എന്ന് ബാങ്ക് അധികൃതർ ഉറപ്പ് നൽകുന്നുണ്ട് എങ്കിലും ഒരു കരുതൽ അക്കൌണ്ട് ഉടമകൾക്കും ഉണ്ടാകുന്നത് നല്ലതായിരിക്കും.